إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سبحان الله سبحان الله. മുമ്പുള്ള ഖുതുബയിൽ വിശദീകരിച്ചത്, രോഗം ബാധിച്ചാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്താൽ അതിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, രോഗം വരുമ്പോ അസുഖമുണ്ടാകുമ്പോ ക്ഷമിക്കാൻ സഹായകമാകുന്ന, സബറിന് സഹായകമാകുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം, രോഗികളെ സംബന്ധിച്ചിടത്തോളം, അസുഖം ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ചില നസീഹത്തുകളാണ്, ഉപദേശങ്ങളാണ്. അവർ ശ്രദ്ധിക്കേണ്ട, അവർ പാലിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവന്റെ സംസാരത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംസാരമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അസുഖം ഉണ്ടാകുമായിരുന്നില്ല, ഞാൻ അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ അസുഖം ഉണ്ടാകുമായിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഈ അസുഖം ഉണ്ടാകുമായിരുന്നില്ല. ആ രൂപത്തിലുള്ള ലൗ, അറബിയിലെ ലൗ എന്ന് പറയുന്ന പ്രയോഗം, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഗുണമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു, ഞാൻ അത് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന രൂപത്തിലുള്ള സംസാരം അതൊരിക്കലും പാടില്ലാത്തതാണ്, പ്രത്യേകിച്ചും രോഗിയിൽ നിന്ന് അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് പ്രകാരമാണ്, റസൂലുള്ള പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനു ദഈഫ്. ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ, ളൈഫായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള ഖവിയായ ഒരു സത്യവിശ്വാസിയാണ്. ദുർബലനായ ളൈഫായ ഒരു മുഅ്മിനേക്കാൾ, സത്യവിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവൻ, അതുപോലെ തന്നെ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഖവിയായ, ശക്തനായ സത്യവിശ്വാസിയാണ്. എന്താണ് ഇവിടുത്തെ ശക്തി കൊണ്ടുള്ള ഉദ്ദേശം? ശാരീരികമായ ശക്തിയാണോ? അല്ല, മറിച്ച് അവന്റെ ഈമാനിലുള്ള ശക്തി, അവന്റെ അമലിലുള്ള ശക്തി, അതുപോലെ തന്നെ ഇൽമുനുള്ള ശക്തി, അതുപോലെ തന്നെ അസീമത്തുൽ ഖൽബ്, മനസ്സിന്റെ നിശ്ചയദാർഢ്യം, മനസ്സിന്റെ കരുത്ത്, ഇതൊക്കെയാണ് ഇവിടെ കുവ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് ഈമാൻ ശക്തിയുള്ള, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അമിതമായ ആവേശം കാണിക്കുന്ന അത്തരത്തിലുള്ള കവിയായ ഒരു സത്യവിശ്വാസിയാണ് ദുർബലനേക്കാൾ, ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ അത്ര താല്പര്യമില്ലാത്ത, എന്നാൽ വിശ്വാസിയാണ്, അവനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഈമാനിന്റെ വിഷയത്തിലും അമലിന്റെ വിഷയത്തിലും സൽക്കർമ്മങ്ങളുടെ വിഷയത്തിലും ഒക്കെ, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിഷയത്തിലൊക്കെ ശക്തിയുള്ള, കൂവത്തുള്ള സത്യവിശ്വാസിയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് റസൂലുള്ള പറഞ്ഞു. വഫീകുല്ലിൻ ഖൈർ, ഏത് വിശ്വാസിയാണെങ്കിലും, അത് ദുർബലനാകട്ടെ അതുപോലെ തന്നെ ശക്തിയുള്ള വിശ്വാസിയാകട്ടെ, അവരിൽ നന്മയുണ്ട്. ദുർബലനായ വിശ്വാസിയാണെങ്കിലും വഴിപായ വിശ്വാസിയാണെങ്കിലും അവൻ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, കാഫിറുമായി അവനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അവൻ എത്രയോ ഉത്തമനാണ്, അവന് വിശ്വാസമുണ്ടല്ലോ.
എന്തായിരുന്നാലും ദുർബലനാണെങ്കിലും അതുപോലെ തന്നെ കവിയ ശക്തനായ വിശ്വാസിയാണെങ്കിലും അവനിൽ ഖൈറുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറയാൻ യഹ്രിസ് ആലാ മാ യൻഫഉക, നിനക്ക് ഉപകാരം കിട്ടുന്ന കാര്യം നീ ആഗ്രഹിക്കണം. ദുനിയാവിൽ പ്രത്യേകിച്ചും പരലോകത്ത് ഉപകാരം കിട്ടുന്ന കാര്യം നീ ആഗ്രഹിക്കണം. വസ്തഇൻ ബില്ലാ, ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ, അത് ചെയ്താൽ പോരാ, മറിച്ച് അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹുവിനോട് ഇസ്തിആന, സഹായം നടത്തണം, സഹായം തേടണം, നടത്തണം. വലാ തഅജിസ്, നീ മടി കാണിക്കാൻ പാടില്ല, അശക്തനാകാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ദീനിലും അതുപോലെ തന്നെ ദുനിയാവിലും പരലോകത്ത് ഉപകാരം കിട്ടുന്ന കാര്യം നീ ആഗ്രഹിക്കണം. എന്നിട്ട് റസൂലുള്ള പറയാൻ വൈൻ അസാബക ശൈഉൻ ഫലാ തഖുൽ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചു, അള്ളാഹുവിനോട് ഇസ്തിആന, സഹായത്തേട നടത്തി, എന്നിട്ടും നമ്മൾക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കണമെന്നില്ല. അള്ളാഹു തആല നമ്മൾക്ക് ശർറാണ് അല്ലെങ്കിൽ മുസീബത്താണ് ഉദ്ദേശിച്ചതെങ്കിൽ നീ പറയാൻ പാടില്ല, ലൗ അന്നി ഫഅൽതു കാന കദ വകദ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് പറയാൻ പാടില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിനു ശേഷം നമ്മൾ ഉദ്ദേശിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെങ്കിൽ, ഒരിക്കലും ഞാൻ ഇപ്രകാരം ചെയ്തിരുന്നുവെങ്കിൽ അത് ഇപ്രകാരമാകുമായിരുന്നു എന്ന സംസാരം ഉണ്ടാകാൻ പാടില്ല. വലാക്കിൻ ഖുൽ, മറിച്ച് നീ എന്താണ് പറയേണ്ടത്? നിനക്കൊരു മുസീബത്ത് ബാധിച്ചാൽ, അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ നീ എന്താണ് പറയേണ്ടത്? ഖദ്ദറല്ലാഹു വമാ ശഅഫഅൽ, അള്ളാഹ് കണക്കാക്കി, അള്ളാഹ് ഉദ്ദേശിച്ചത് ചെയ്തു എന്ന് പറയണം. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. രോഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയത് കൊണ്ടാണ് എനിക്ക് അസുഖമുണ്ടായത്, അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അസുഖം ഉണ്ടാകുമായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അസുഖം ഉണ്ടാകുമായിരുന്നില്ല. ഈ രൂപത്തിലെ വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹു തആല നമ്മൾക്ക് രോഗം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിന് മുമ്പ് ചെയ്തു, പക്ഷേ എങ്കിലും അല്ലാഹുവിന്റെ ഖദർ അപ്രകാരമാണെങ്കിൽ നമ്മൾ അതിന് സമാധാനിക്കുകയാണ് വേണ്ടത്. ഖദ്ദറല്ലാഹു വമാ ശഅഫഅൽ, അല്ലാഹ് കണക്കാക്കിയത്, അല്ലാഹ് ഉദ്ദേശിച്ചത് അവൻ ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഒരു കാര്യവും ഉള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. റസൂലുള്ള പറയാൻ ഫൈന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്നുള്ള പ്രയോഗം, അറബിയിലെ ലൗ എന്നുള്ള പ്രയോഗം, ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള പ്രയോഗം, അത് ശൈത്താനിലെ അമലിനെ, പ്രവർത്തനത്തെ തുറക്കുന്നതാണ് എന്ന് പറഞ്ഞു. പിശാചി പലതും പിന്നെ തോന്നിപ്പിക്കും. പൈശാചികമായ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ അവനിൽ നിന്നുള്ളതാണ് ഈ ലൗ എന്നുള്ള പ്രയോഗം, അറബിയിലുള്ള ആ പ്രയോഗം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും രോഗിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു നമ്മൾക്ക് രോഗം തന്നിട്ടുണ്ടെങ്കിൽ ഖദ്ദറല്ലാഹു മാ ശഅഫഅൽ എന്നാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് നമ്മൾ പറയേണ്ട വചനം. രണ്ടാമത്തെ ഒരു കാര്യം രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഞാൻ മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ രോഗത്തിന്റെ പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് അവൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാൻ മരിച്ചുപോയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. നമുക്ക് പരിചയമായിട്ടുള്ള ഹദീസാണ്, റസൂലുള്ള പറഞ്ഞു ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത് ലിഹുർരി നസല ബിഹി, അവന് ബാധിച്ചിട്ടുള്ള ഒരു വിപത്ത് കാരണത്താൽ, ഒരു പ്രയാസം കാരണത്താൽ നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. ഒരു മുസീബത്തുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, അതിന്റെ പേരിൽ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. ഫൈൻ ഖാന ലാ ബുദ്ദമു തമന്നിയനിൽ മൗത് ഫഖുൽ, ഇനി നിർബന്ധമാണെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, അല്ലാഹു എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അവൻ നടത്തേണ്ടത്. അവിടെയും റസൂലുള്ള നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമാണെങ്കിൽ അവൻ അത് ചെയ്യട്ടെ, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള ആദ്യം പറഞ്ഞു. മരണത്തെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് രോഗമുണ്ടായി, കഠിനമായ പ്രയാസമുണ്ടാക്കുന്ന രോഗമാണ്, വലിയ പ്രയാസമുണ്ടാക്കുന്ന രോഗമാണ്, മരണത്തെ ആഗ്രഹിച്ചു പോകും. പക്ഷേ ഒരു സത്യവിശ്വാസത്തിൽ അത് ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണത് വിലക്കാനുള്ള കാരണം? അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമുള്ളാഹി പോലെയുള്ള മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, കാരണം അള്ളാഹുവിന്റെ ഖദറിൽ ഒരു വെറുപ്പാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. അള്ളാഹുവാണ് അവന് രോഗം കൊടുത്തത്. ആ അള്ളാഹു കൊടുത്ത രോഗത്തിൽ അള്ളാഹുവിന്റെ ഖദറിലെ വെറുപ്പും മടുപ്പും ദേഷ്യവുമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള പ്രയോഗം അതുണ്ടാകാൻ പാടില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഹദീസ് എന്താണ്? റസൂലിനോട് ഒരു സഹാബിയാ ചോദിച്ചില്ല, റസൂലുള്ളാ അയ്യുന്നാസി ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് റസൂലിനോട് ഒരാൾ ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ള പറയുന്ന മറുപടി പ്രകാരമാണ്, മൻ ഖാല ഉംറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടി. അതിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു, അവന്റെ കർമ്മം നന്നാവുകയും ചെയ്തു. ഒരുപാട് കാലം ജീവിക്കുകയും അതിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാവുകയും ചെയ്താൽ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ഒരുപാട് കാലം ജീവിച്ചിട്ട് അതിൽ നല്ല കർമ്മങ്ങൾ അമലുൽ സാലിഹ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അമലുകൾ നന്നാക്കിക്കൊണ്ടാണ് ഒരുത്തന് ആയുസ് ധാരാളമായി ലഭിക്കുന്നതെങ്കിൽ അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. വീണ്ടും ആ മനുഷ്യൻ റസൂലിനോട് ചോദിച്ചു, ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവനാരാണ്? റസൂലുള്ള പറയാൻ, മൻ ഖാല ഉംറുഹു, ആയുസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ വസാ അമലുഹു, അവന്റെ അമല് മോശമാണ്. 70, 80, 90 വയസ്സൊക്കെ ജീവിച്ചിട്ടുണ്ട് പക്ഷെ അമല് വളരെ മോശമാണ്. സൽക്കർമ്മങ്ങളില്ല, തിന്മകൾ മാത്രമാണ്. ആ രൂപത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും എന്നിട്ട് തിന്മകൾ ആണ് അവന്റെ ജീവിതത്തിൽ ധാരാളമെങ്കിൽ അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ളവൻ, മോശമായിട്ടുള്ളവൻ എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ, ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആയുസ് ലഭിക്കുക എന്നുള്ളത് സൽക്കർമ്മം ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഒരു രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അവൻ മരണത്തെ ആഗ്രഹിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആയുസ് എത്രയാണ് അല്ലാഹു നൽകുന്നത്, ആ അവൻ രോഗിയായി കിടക്കുമ്പോഴും അവൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഏത് രോഗത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ബോധമുള്ള ഒരു രോഗിയാണെങ്കിൽ, ബോധമില്ലാത്ത രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ബോധമുള്ള രോഗിയാണ്, എത്ര കിടപ്പിലാണെങ്കിലും അവന് ചെയ്യാൻ പറ്റുന്ന മഹത്തായ ഒരു കർമ്മമാണ് ദിക്റുള്ള, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് എത്രയാണ് അള്ളാഹു ആയുസ് നൽകുന്നത്, അള്ളാഹു നമ്മുടെ അജൽ എത്രയാണോ കണക്കാക്കിയിട്ടുള്ളത്, അതുവരെയും നമ്മൾ സന്തോഷത്തോടുകൂടി, സമാധാനത്തോട്, സുബറോടുകൂടി ജീവിക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. റസൂലുള്ള പറഞ്ഞു, ഖിയാറുക്കും അത്വറുക്കും അമാല വഅഹ്സനുക്കും അമാല, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സ് ലഭിക്കുകയും ആയുസ് ലഭിക്കുകയും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അതിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസി അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു രോഗമുണ്ടാകുമ്പോ മരണത്തെ ആഗ്രഹിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയണം, ഇവിടെ നിന്ന് അവസാനിക്കണം, എന്നെ കൊണ്ട് പലരും ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന രൂപത്തിലല്ല സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്, മറിച്ച് എനിക്ക് എത്രയാണ് അള്ളാഹു തആല ആയുസ് നൽകിയിട്ടുള്ളത്, ആ മരണം വരെയും ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അതിലേക്ക് പറ്റുന്ന രൂപത്തിൽ ഞാൻ രോഗിയായി കിടക്കുകയാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലും സാലിഹ് സൽക്കർമ്മങ്ങളുണ്ട്, അത് ഞാൻ വർദ്ധിപ്പിക്കും. ആ രൂപത്തിൽ ഒരുപാട് ആയുസ് ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തവൻ ഏറ്റവും നല്ല ഉത്തമനായ മനുഷ്യനാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിലാണ് ഒരു സത്യവിശ്വാസിയായ രോഗി അതിനെ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു നിർദ്ദേശം എന്ന് പറഞ്ഞ നസീഹത്ത് എന്ന് പറഞ്ഞാൽ, രോഗികൾ ധാരാളമായി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരിലും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഇബാദത്താണ് പ്രാർത്ഥന, ദുആ എന്നുള്ളത്. ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും, നമ്മുടെ രക്ഷിതാവ് നമ്മളെ പരിഗണിക്കുന്നത് തന്നെ നമ്മുടെ ദുആ കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്ത് പരിഗണന നൽകാനെന്ന് അല്ലാഹു തആല എന്നാണ് സൂറത്തുൽ ഖുർആനിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത്. ധാരാളമായി പ്രാർത്ഥിക്കണം, നമുക്ക് സബ്ർ ലഭിക്കാൻ, ക്ഷമ ലഭിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ രോഗം മാറാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്, പ്രത്യേകിച്ച് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദഅഇ ഇദാ ദഅആൻ, എന്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയണം ഞാൻ അടുത്തുള്ളവനാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ എന്ന് നീ അവരോട് പറയണം എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്റെ രോഗം ശിഫയാക്കണം എന്നുള്ളതായിരിക്കും. പക്ഷേ അല്ലാഹു തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടൊരു വേറെ പ്രധാനപ്പെട്ട മര്യാദയാണ് ആദാബു ദുആ, പ്രാർത്ഥനയുടെ വരെ വളരെ പ്രധാനപ്പെട്ട മര്യാദയാണ് നമ്മൾ ഉത്തരത്തിന് ഇജാബത്തിന് ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത്. രോഗം മാറണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ രോഗം മാറുന്നില്ല, അതിന് നമ്മൾ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല, ധൃതി കാണിക്കാൻ ഒരിക്കലും പാടില്ല. റസൂലുള്ള പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, ധൃതി കാണിക്കാത്തിടത്തോളം കാലം അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും, അവൻ ധൃതി കാണിക്കരുത്. ഫയഖുൽ ദഅഉതു ഫലം യുസ്തജബ് ലി, ഒരുത്തം പറയാറ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്റെ രോഗമാണ് ഞാൻ ഒരുപാടായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഉത്തരം ലഭിക്കുന്നില്ല എന്ന പരാതി പറയുന്നവൻ അള്ളാഹു ഉത്തരം കൊടുക്കില്ല. അള്ളാഹു എപ്പോഴാണ് നമ്മുടെ രോഗം മാറാൻ, അല്ലെങ്കിൽ നമുക്ക് ശിഫ നൽകാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു എപ്പോഴാണ് കണക്കാക്കിയിട്ടുള്ളത്, ആ സമയത്ത് അവസരം കിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം ലഭിക്കണം, ആ നിലയ്ക്ക് ധൃതി കാണിച്ചാൽ ഒരിക്കലും അവൻ അള്ളാഹു ഉത്തരം കൊടുക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ രോഗം മാറിയേക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ ആ രോഗത്തോടുകൂടി മരിക്കാനാണെങ്കിൽ അത് സംഭവിക്കും. എന്താണെങ്കിലും സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കണം, രോഗികൾ പ്രത്യേകിച്ചും പ്രാർത്ഥന മുറുകെ പിടിക്കണം. നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, മറ്റൊരു നസീഹത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയേണ്ടത് അള്ളാഹുവിനോടാണ്. നമ്മളെ കാണാൻ വരുന്ന രോഗികളോടല്ല നമ്മുടെ അപരാധി പറയേണ്ടത്. നമ്മുടെ പ്രയാസങ്ങൾ മനുഷ്യരോട് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിന് പ്രകാരം കാണാൻ സാധിക്കും. അല്ലാഹ് പറയാണ്, ഇദ തലൈതു അബ്ദി അൽ മുഅ്മിൻ, എന്റെ സത്യവിശ്വാസിയായ ഒരു അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, ഞാൻ അവരെ പരീക്ഷിക്കുകയാണ്, സത്യവിശ്വാസിയായ എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുമ്പോ, ഫലം യസ്കുനി ഇലാ ഉബാദിഹി, അവൻ എന്നെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്, അല്ലാഹ് പറയാണ്, എന്നെ സംബന്ധിച്ച് അവൻ അവനെ കാണാൻ വരുന്ന ലോക സന്ദർശകരോട് അവൻ പരാതി പറയുന്നില്ല, അള്ളാഹിനെ കുറിച്ച് അവന് പരാതിയില്ല. എങ്കിൽ അല്ലാഹു തആല പറയാൻ, അസ്ലഖ്തുഹു മിൻ അസാരി, അവന്റെ ആ രോഗത്തിൽ നിന്ന് ഞാൻ അവനെ സ്വതന്ത്രനാക്കും, അവനെ മോചിപ്പിക്കും. തുമ്മ അബ്ദൽതുഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി, അവന്റെ മാംസം, അതിന് പകരമായിട്ടൊരു മാംസം ഞാൻ അവന് നൽകും, അവനെ പൂർണ്ണ ആരോഗ്യവാനാക്കി എടുക്കും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ രക്തം ചേഞ്ച് ചെയ്ത് മാറ്റി നല്ലൊരു രക്തം അവന് കൊടുക്കും. ثم يستأنف العمل പിന്നീട് അവൻ, ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ഇങ്ങനെ രോഗത്തിൽ അള്ളാഹു തആല അവനെ പരീക്ഷിക്കുകയും അവന്റെ ആ പരീക്ഷണത്തോടുകൂടി അവൻ, നമ്മൾ മുമ്പുള്ള ഖുതുബയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഖുദ്സിയായ ഹദീസ്, അള്ളാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അവനെ അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന് എത്രത്തോളം പാപ സുരക്ഷിതനാണോ ആ രൂപത്തിലായിരിക്കും അള്ളാഹു അവനെ തിരിച്ചുകൊണ്ടുവരിക. ثم يستأنف العمل പിന്നീട് അവൻ പുതുതായിട്ടുള്ള ഒരു അമൽ ആരംഭിക്കുകയാണ്. പാപങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതനായി അള്ളാഹു അവനെ പരീക്ഷിച്ചു, അവനെ രോഗം കൊണ്ട് പരീക്ഷിച്ചു, അള്ളാഹു തആല ആ രോഗം കൊണ്ട് തന്നെ അവൻ ക്ഷമിച്ചത് കാരണത്താൽ, ആളുകളോട് പരാതി പറയാത്ത കാരണത്താൽ, സബ്ർ കാണിച്ചതിനാൽ അള്ളാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ റസൂൽ അള്ളാഹു തആല പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഫലം യസ്കുനി ഇലാ ഉബാദിഹി, ഇവിടെ വന്നിട്ടുള്ള സന്ദർശകരായിട്ടുള്ള ആളുകളോട്, രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആളുകളോട് പരാതി പറഞ്ഞില്ല എന്നെ കുറിച്ച് എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ്. പക്ഷെ അധിക ആളുകളും ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങളോട് അവതരിപ്പിക്കും, അവരോടാണ് കൂടുതലായി പറയുക എന്നുള്ളതാണ്. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു തആല പറയുന്നത് എന്താ, ഖാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്റെ സങ്കടം എന്റെ പ്രയാസം ഞാൻ ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹുവിനോടാണ് എന്റെ സങ്കടവും എന്റെ ബുദ്ധിമുട്ടും ഞാൻ അവതരിപ്പിക്കുന്നത് എന്നാണ് യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. നമ്മൾ അള്ളാഹുവിനോടാണ് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാളുകൊണ്ട് ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും, രോഗം കൊണ്ട് വരഞ്ഞുപോയി, രോഗം കൊണ്ട് ബുദ്ധിമുട്ടായി, അള്ളാഹ് എന്തൊരു പരീക്ഷണമാണ് എന്നെ നടത്തുന്നത് എന്ന രൂപത്തിലുള്ള ക്ഷമ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ക്ഷമയെ മറികടന്നുകൊണ്ടുള്ള സംസാരം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതി നമ്മുടെ രോഗത്തെക്കുറിച്ച് നമ്മുടെ രോഗ സന്ദർശനത്തിൽ വന്ന ആളുകളോട് പറയുന്നത് തെറ്റാണോ? തെറ്റല്ല. നമ്മുടെ കാണാൻ വന്നവരോട് പറഞ്ഞു, നമ്മുടെ രോഗത്തിന്റെ അവസ്ഥ നമ്മൾ അവരോട് പറഞ്ഞു, അതൊരു ശിക്കായത്ത് ആവലാതി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എന്താണ് അവസ്ഥ എന്ന് സന്ദർശകൻ ചോദിക്കുമ്പോ, അൽഹംദുലില്ലാ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന രൂപത്തിൽ രോഗത്തിന്റെ അവസ്ഥ അവതരിപ്പിക്കുന്നത് തെറ്റല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഇദാ ഹമീദ് അൽ മരീദ് അല്ലാഹ, ഒരു രോഗി അള്ളാഹുവിനെ സ്തുതിക്കുകയും, ثم اخبر بعلته പിന്നീട് അവന്റെ രോഗത്തെ കുറിച്ച് അവൻ പറയുകയും ചെയ്തു, അള്ളാഹുവിനെ സ്തുതിച്ചു, അത് ഹംദ് പറഞ്ഞിട്ട് പിന്നെ രോഗത്തെ കുറിച്ച് അവൻ അവിടെ വന്നിട്ടുള്ള ആളുകളോട് പറഞ്ഞാൽ, ലം യകുൻ ശക്വാ മിൻഹു, അത് പരാതിയല്ല, അതാ വന്നവനോടുള്ള പരാതിയല്ല, അള്ളാഹുവിനെ സ്തുതിച്ചിട്ടാണ് പിന്നെ പറയുന്നത് അവസ്ഥ ഇപ്പോ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് തെറ്റല്ല. വൈൻ അഖ്ബറ ബിഹാ തബറുമം വ തസഖുത, എന്നാൽ അവൻ ആ രോഗിയെ സന്ദർശിക്കാമെന്ന സന്ദർശകനോട് വെറുപ്പോടും ദേഷ്യത്തോടും കൂടിയാണ് പറയുന്നതെങ്കിൽ, ഈ രോഗത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പ്, അള്ളാഹുവിന്റെ ഖദറിനോടുള്ള വെറുപ്പ് ആ നിലക്കാണ് അവൻ സംസാരിക്കുന്നത് എങ്കിൽ, അത് അവനിൽ നിന്നുള്ള പരാതിയാണ്, അത് പരാതിയാണ്. വെറുപ്പോടും ചടപ്പോടും അല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖദറിനോടുള്ള ദേഷ്യത്തോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. എന്നാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ അവന് പറഞ്ഞു കൊടുക്കുക, ആ രോഗം കാണാമെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയും അത് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇഖ്ബാറുൽ മരീദ് സദീഖഹു ഔ തബീബഹു അൻ ഹാലിഹി ഫല ബഅസ ബിഹി ഇത്തിഫാഖ, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറോട്, അതുപോലെ തന്നെ അവനെ കാണാമെന്ന ആളോട് അവന്റെ അവസ്ഥ പറയണം, അത് പരാതി എന്ന നിലക്കല്ല, അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത നിലക്ക് നമ്മുടെ പ്രയാസം, രോഗത്തിന്റെ ബുദ്ധിമുട്ട് അതൊരു പരാതി എന്ന നിലക്ക് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, രോഗമുണ്ടാകുമ്പോ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം, ഹംദ് പറയണം. മാത്രമല്ല മുസീബത്ത് ബാധിച്ച ഉള്ള പ്രാർത്ഥന ഇസ്തിർജാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. രോഗമുണ്ടായാൽ ഹംദ് പറയുക എന്നുള്ളത് നമ്മളിൽ അധിക ആളുകൾക്കും ഇല്ലാത്തൊരു സ്വഭാവമാണ്. ഒരു രോഗമുണ്ടായാൽ അൽഹംദുലില്ലാഹി എന്ന് പറയുന്ന അവസ്ഥ. ഇനി ഇസ്തിർജാ ആണെങ്കിലോ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പ്രാർത്ഥനയാണെങ്കിലോ അത് നമ്മൾ മരിക്കുമ്പോൾ, ആരെങ്കിലും മരിച്ചു എന്ന വാർത്ത കേട്ടാൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇത് രണ്ടും ശരിയല്ല. നമ്മൾക്ക് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഒരു പരീക്ഷണമാണ്, ഒരു പ്രയാസമാണ്. അവിടെ ഹംദ് പറയാൻ സാധിക്കുക എന്നുള്ളത് ഒരു നല്ല ഗുണമാണ്. റസൂലുള്ളാ അപ്രകാരമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റാ മാ യുഹിബ്ബു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടാൽ, ഖാല റസൂലുള്ള പറയും, അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്, അൽഹംദുലില്ലാഹി അല്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്. അള്ളാഹു റസൂലിന് ഒരു നല്ല കാര്യം കണ്ടാൽ, ഒരു നിഅമത്ത് കിട്ടിയാൽ, ഒരു അനുഗ്രഹം കിട്ടിയാൽ റസൂലുള്ള എന്താ പറയാം, അൽഹംദുലില്ലാഹി അല്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ബാധിച്ചതെങ്കിൽ നമ്മൾ പറയേണ്ട, നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്, അൽഹംദുലില്ലാഹി അല്ലദി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്. റസൂലുള്ളാഹി അപ്രകാരമായിരുന്നെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. വീണ്ടും പറയാൻ, വൈദാ റാ മാ യക്റഹു, റസൂലിന് വെറുപ്പുള്ള ഒരു പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടായതെങ്കിൽ റസൂലുള്ള പ്രാർത്ഥിക്കുന്ന അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സർവ സ്തുതിയും അല്ലാഹുവിനാണെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രയാസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു രോഗം ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണെന്ത്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതിന് പുറമെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലദീന ഇദാ അസ്വബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത്, ഒരു പ്രയാസം ഉണ്ടാകുക, അത് മരണമാകണമെന്നില്ല, എന്ത് പ്രയാസമാണെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന ആളുകൾ പറയുന്ന വചനമാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയുമെന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. റസൂലുള്ള പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു സത്യവിശ്വാസിയായ ഒരു അടിമ അവനെ ഒരു മുസീബത്ത് ഉണ്ടായപ്പോൾ അവൻ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു മജ്ജുർനി ഫീ മുസീബത്തി വഅഖ്ലിസ് ലീ ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിച്ചാൽ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, അല്ലാഹു മജ്ജുർനി ഫീ മുസീബത്തി, അല്ലാഹു എനിക്ക് ഈ മുസീബത്തിൽ ഈ പ്രതിഫലം നൽകണമേ, വഅഖ്ലിസ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഉത്തമമായി എനിക്ക് മടക്കി തരണം, അതിന് പകരമായി നൽകണം എന്നൊരുത്തൻ പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ, ഇല്ലാ അഖ്ലഫ അല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് അവന് നൽകാതിരിക്കൂല എന്നാണ്. അപ്പൊ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അല്ലാഹു ജുർനി ഫീ മുസീബത്തി, എന്റെ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുക. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് പകരം നൽകണം എന്നൊരുത്തൻ പ്രാർത്ഥിച്ചാൽ അവന് അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല പകരം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖാളി ശുറൈഹ് റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ ഒരു വചനം പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മുസീബത്തും ബാധിക്കുകയില്ല, എനിക്കൊരു മുസീബത്തും ബാധിച്ചിട്ടില്ല, എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല, ഇല്ല ഹമിദുല്ലാഹ തആല അലൈഹാ ലി അർബഇൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ സ്തുതിച്ചിട്ടല്ലാതെ. എനിക്കൊരു എന്ത് മുസീബത്ത് ഉണ്ടാകുകയാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും നാല് കാര്യത്തിന്. ഒരു മുസീബത്ത് ഉണ്ടായാലും ഞാൻ സ്തുതിക്കണം അള്ളാഹുവിനെ. എന്താ കാരണം? നാല് കാര്യങ്ങൾ. അന്നല്ലാഹ റസഖനി അസ്ബറ അലൈഹ, ഒന്നാമത്തെ അള്ളാഹു എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകി എന്നതിൽ അള്ളാഹുവിന് സ്തുതി. അള്ളാഹു എനിക്ക് ക്ഷമ നൽകിയല്ലോ, ആ സ്വബർ അള്ളാഹുവാണല്ലോ എനിക്ക് നൽകിയത്, അതിന് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും ആ കാരണത്താൽ. രണ്ടാമത്തെ അന്നല്ലാഹ റസഖനി അൽഇസ്തിർജാ അലൈഹ ഇൻദഹ, ആ പരീക്ഷണം ഉണ്ടായപ്പോ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നെനിക്ക് ചൊല്ലാൻ സാധിച്ചല്ലോ എന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കും. അതാണ് രണ്ടാമത്തെ കാരണം, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാനുള്ള മനസ്സ് അള്ളാഹു നൽകി. മൂന്നാമത്തെ അന്നല്ലാഹ ലം യജ്അൽഹ അക്ബറ മിൻഹ, സ്തുതിയുടെ മൂന്നാമത്തെ കാരണം എന്താണ്? ഈ ബാധിച്ച മുസീബത്തിനേക്കാൾ വലിയൊരു മുസീബത്ത് അല്ലല്ലോ എന്നെ ബാധിച്ചത്, ഇതിനേക്കാൾ വലിയ മുസീബത്ത് ബാധിക്കാം, പക്ഷെ എന്നെ അള്ളാഹു അതിനേക്കാൾ വലിയൊരു മുസീബത്ത് എന്നെ ബാധിപ്പിച്ചില്ലല്ലോ, അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക. നാലാമത്തെ കാരണം എനിക്ക് ബാധിച്ച ഈ പിന്നെ ബുദ്ധിമുട്ട് അസുഖമാകട്ടെ അങ്ങനെയുള്ള കാര്യമാണ് ദുനിയാവിയായ വിഷയമാണ്, ദീനിന്റെ വിഷയത്തിലല്ല, എന്റെ മതത്തെ എന്റെ ദീനിനെ ബാധിക്കുന്ന വിഷയത്തിലല്ലല്ലോ എനിക്ക് പരീക്ഷണം ഉണ്ടായത് എന്ന നിലക്കും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുമെന്ന് മഹാനായ ഖാളി സൂറൈ റഹിമഉള്ള പറഞ്ഞ വചനം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എത്ര വലിയ രോഗമാണെങ്കിലും വർഷങ്ങളായിട്ടുള്ള രോഗമാണെങ്കിലും നമ്മൾ അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയുണ്ടാകണം. ഇതിനെനിക്ക് അള്ളാഹു ശിഫ നൽകും, അള്ളാഹു എനിക്ക് പരിഹാരം കാണിച്ചു തരും എന്നുള്ള ഒരു ബോധം, ആ രൂപത്തിലൊരു ആഗ്രഹം, ഒരു പ്രതീക്ഷ രോഗികൾക്ക് ഉണ്ടാകണം. പ്രതീക്ഷ കൈവിടാൻ പാടില്ല. സൂറത്ത് യൂസഫിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാ ഇല്ല ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായിട്ടുള്ള ആളുകളല്ലാതെ അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിരാശരാകുകയില്ല. കാഫിറുകളാണ് അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകുക കാഫിറുകളാണ്. കാഫിറുകളല്ലാത്ത ഒരാൾക്കും നിരാശരാകാൻ പറ്റൂല എന്നുള്ളതാണ്. സത്യവിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം. അത് എത്ര വർഷങ്ങളായിട്ടുള്ള രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും നമ്മൾ ക്ഷമിക്കണം, അള്ളാഹു നമുക്ക് പരിഹാരം നൽകും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലുള്ള പറയുന്ന വചന പ്രകാരമാണ്, ഇന്ന അയ്യൂബ നബിയല്ലാഹി കാന ഫി ബലാഇഹി 18 സനത, 18 വർഷമാണ് അള്ളാഹു തആല അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ രോഗം കൊണ്ട് പരീക്ഷിച്ചു. 18 വർഷം ഫറഫല്ലഹുൽ ഖരീബ് വൽ ബഈദ്, അദ്ദേഹത്തിന് അടുത്ത ബന്ധുക്കളും അകല ബന്ധുക്കളൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ 18 വർഷം രോഗിയായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോയത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമായിരുന്നു, നല്ല വിചാരമായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നത്. അള്ളാഹു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു. 18 വർഷം എന്നൊക്കെ പറഞ്ഞ എന്താ അവസ്ഥ? 18 വർഷം മാറാത്ത രോഗം, എന്ത് മുസീബത്തായിരിക്കും, എന്തിനു വലിയ പരീക്ഷണായിരിക്കും. പക്ഷെ അള്ളാഹു തആല അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നാ വജദനാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹത്തിനെ ക്ഷമിക്കുന്നവനായിട്ടാണ് കണ്ടെത്തിയത്. അദ്ദേഹം എത്ര നല്ല അടിയിലയാണ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവനാണ്. അള്ളാഹ് പറയാണ് അദ്ദേഹം ക്ഷമിച്ചു എന്നുള്ളത്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പ്രാർത്ഥിച്ചത്? വഅയ്യൂബ ഇസ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ, വല്ലാത്ത പ്രതീക്ഷയാണ്. അള്ളാഹുവേ എനിക്ക് വല്ലാത്ത മുസീബത്ത് ബാധിച്ചിട്ടുണ്ട്, നീയാകുന്നു ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവൻ, പ്രാർത്ഥിക്കണം. 18 വർഷം രോഗം എല്ലാവരും ഒഴിവാക്കിപ്പോയി, അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഒഴിവാക്കിപ്പോയി, വല്ലാത്ത പരീക്ഷണമാണ്. എങ്കിലും പ്രതീക്ഷ വിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല പറയാണ്, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീക്കിക്കൊടുത്തു. അള്ളാഹു ഞാൻ അവർക്ക് ഉത്തരം നൽകി, അള്ളാഹു പറയാൻ ഞാൻ അദ്ദേഹത്തിന് ഇജാബത്ത് നൽകി എന്നല്ല പറയാൻ. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്, രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൈവിടാൻ പാടില്ല. അള്ളാഹു നമ്മൾക്ക് രോഗത്തിന് ശിഫ നൽകും, അള്ളാഹു ഒരു ഫറജ് നൽകും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകണം. അത് എത്ര ദീർഘമായിട്ടുള്ള അസുഖമാണെങ്കിലും ആ പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു ഉപദേശം എന്നുള്ളത്, നിർദ്ദേശം എന്നുള്ളത് വസീയത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്, രോഗികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞു, മാ ഹഖ്ഖു ഇമ്രിഇൻ മുസ്ലിമിൻ ലൗ ശൈഉൻ യൂസീ ബിഹി അബീ സുലൈലതൈനി ഇല്ലാ വസിയ്യതുഹു ഇൻദഹു മക്തൂബ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ വസിയത്ത് ചെയ്യാൻ വല്ലതുമുണ്ടെങ്കിൽ രണ്ട് രാത്രി അവൻ കഴിച്ചു കൂട്ടാൻ പാടില്ല, അത് അവന്റെ അടുത്ത് എഴുതി വെച്ചിട്ടല്ലാതെ എന്നാണ്. നമുക്ക് വസിയത്ത് ചെയ്യാൻ വല്ലതുമുണ്ടെങ്കിൽ, സമ്പത്താകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, വസിയത്ത് ചെയ്യാൻ വല്ലതുമുണ്ടെങ്കിൽ അവരത് അവരുടെ അടുത്ത് എഴുതി വെക്കണം എന്നുള്ളതാണ്. അവനെ എഴുതി വെക്കാണെങ്കിൽ രണ്ട് ദിവസം അത് അപ്പുറം ദീർഘിപ്പിക്കാൻ പാടില്ല, ഈ മാറ്റിവെക്കാൻ പാടില്ല, ചിന്തിപ്പിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞത്. ഈ ഹദീസ് ഉദ്ധരിച്ച ഇബ്നു മർദി അല്ലാഹു അൻഹു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്തത്? ഈ ഹദീസ് പറഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഉറങ്ങിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വസിയത്ത് രേഖപ്പെടുത്തിയിട്ടാണ് അന്ന് രാത്രി കടന്നുറങ്ങിയെന്ന്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗികളാകട്ടെ അല്ലാത്തവരാകട്ടെ, രോഗികൾ പ്രത്യേകിച്ചും അവർക്ക് വല്ല വസിയത്ത് നൽകാനുണ്ടെങ്കിൽ അതവരുടെ എഴുതി വെച്ച് അവരുടെ അടുത്ത് രേഖപ്പെടുത്തി വെക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാന്മാരായ സഹാബത്ത് ഈ ഹദീസ് കേട്ട ഉടനെ തന്നെ അവരത് പ്രാവർത്തികമാക്കി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അള്ളാഹു ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും.
الحمد لله وحده والصلاة والسلام على من لا نبي بعده.
രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. മറ്റൊരു കാര്യം, നമ്മൾ വല്ലവരോടും വല്ല അതിക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ല ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പൊ തന്നെ ദുനിയാവിൽ തന്നെ മാപ്പാക്കിക്കണം, പൊരുത്തപ്പെടിക്കണം. അവിടെ ചെന്ന് ആ വ്യക്തിയെ കണ്ട് അവരോട് മാപ്പ് ചോദിക്കണം. വല്ലാത്ത വിഷയമാണ്. റസൂലുള്ള പറഞ്ഞു, മൻ കാനത്ത് ലഹു മദ്ലമത്തു ലിഅഖീഹി മിൻ അർദിഹി ഔ ശൈഇൻ, ആരെങ്കിലും തന്റെ സഹോദരനെ വല്ല നിലക്കും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വല്ല അക്രമവും മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്യട്ടെ, ഫൽയതഹല്ലൽഹു മിൻഹു യൗം, അവരവരോട് ചെന്ന് പോയിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ. അവരോട് ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ് തരണം, ആ വ്യക്തിയെ കണ്ടുപോയി നമ്മൾ ആ മാപ്പ് അവനിൽ നിന്ന് വാങ്ങണം. റസൂലുള്ള പറയണം, ഖബ്ല അൻ ലാ യകൂന ലഹു ദീനാറും വലാ ദിർഹം, ദീനാറോ ദിർഹമോ ഉപകാരപ്പെടാത്ത ഖിയാമത്ത് നാളിന് മുമ്പ് തന്നെ അത് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. വല്ലവരോടും വല്ല മദ്ലമ ദുൽമ ചെയ്തിട്ടില്ലെങ്കിൽ, അത് കൈകൊണ്ടാകാം, സാമ്പത്തികമായ രൂപത്തിലാകാം, നാവ് കൊണ്ടാകാം, എന്തുകൊണ്ടാണെങ്കിലും ഒരു മദ്ലമ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അനീതി അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവനോട് അവനെ പോയി കണ്ട് മാപ്പ് ചോദിക്കണം. റസൂലുള്ള പറയാൻ, ഇൻ കാന ലഹു അമലുൽ ഫാലിഹ്, നാളെ പരലോകത്തെത്തി എന്താ അവസ്ഥ ഉണ്ടാകുക, അവന് സൽക്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി, അവന്റെ സൽക്കർമ്മം ചെയ്യും, അവനിൽ നിന്ന് എടുത്ത് ആർക്കാണോ ആരോടാണോ അവൻ അക്രമം കാണിച്ച് അവനത് എടുത്തു കൊടുക്കും. വൈലം തകുൻ ലഹു ഹസനാതുൻ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മളിതാവോട് തിന്മ ചെയ്തു, നമ്മൾക്ക് തൽക്കർമ്മം ഒന്നും കൊടുക്കാനില്ല എങ്കിലോ, ആ വ്യക്തിയുടെ നമ്മൾ ആരോടാണ് ഉന്മ ചെയ്തിട്ടുള്ളത്, അവന്റെ തിന്മ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി വഹുമില അലൈഹ, അവന്റെ തിന്മ നമ്മളിലേക്ക് വരും, ആ അവസ്ഥ ഉണ്ടാകും. അതിനുമുമ്പ് നമ്മൾ എന്തെങ്കിലും ദുനിയാവിൽ തന്നെ ചെന്നിട്ട് അവനെ പോയി അറിഞ്ഞ്, പ്രത്യേകിച്ച് രോഗികളായി സംബന്ധിച്ചിടത്തോളം, മാരകമായിട്ടുള്ള രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവസരമാണ്, കാരണം മരിക്കാൻ പോവുകയാണ്. ഡോക്ടർമാരൊക്കെ എല്ലാം നിലക്കും പ്രതീക്ഷ കൈവിട്ടൊരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം അവർക്കൊരു അവസരമാണ്, രോഗികളെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവരും ചെയ്യേണ്ട കാര്യമാണ്, ഏത് സമയത്ത് മരണം സംഭവിക്കാറ്, രോഗമില്ലാതെ മരണം സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ വല്ലവരോടും നല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി മാപ്പാക്കിക്കണം, അവരോട് മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് വമ്പിച്ച നഷ്ടമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അൽ ഇസ്തിഗ്ഫാർ വത്തൗബ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ നടത്തണം. വലിയൊരു ചാൻസ് ആണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കിടക്കാൻ അവസരം കിട്ടിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. പെട്ടെന്ന് മരിക്കുന്ന എത്ര ആളുകളുടെ മൗത്തുൽ മുജ്ഹിസ്, റസൂലുള്ള പ്രത്യേകം ചരണം നേടിയൊരു മരണമാണ് പെട്ടെന്നുള്ള മരണം. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് മരിക്കുന്നുണ്ട്, ആരോഗ്യവാന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ അപകടങ്ങളിലും മറ്റൊക്കെ പെട്ടെന്ന് മരിക്കുന്നുണ്ട്. അവർക്ക് തൗബ ചെയ്യാൻ അവസരമില്ല, ഇസ്തിഗ്ഫാർ നടത്താൻ ഒരു അവസരം പോലും ലഭിക്കാതെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയും നിരന്തരമായി തിന്മ ചെയ്യുകയാണ്. ഹത്ത ഇദ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം അവന്റെ തൊണ്ടക്കുഴിയിലെത്തി, മരണം അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയപ്പോ അവൻ പറഞ്ഞു, ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പൊ തൗബ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ തൗബ അല്ലാഹു സ്വീകരിക്കൂല. മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് പിന്നെ ഞാൻ ഇന്നി തുബ്തുൽ ആൻ, ഞാൻ നന്നായി, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. പക്ഷേ രോഗികളെ സംബന്ധിച്ചുള്ളത് ഒരു വലിയ അവസരമാണ്. എത്ര വലിയ രോഗമാണെങ്കിലും നമുക്ക് തൗബ ചെയ്യുക, ആ തൗബ സ്വീകരിക്കുന്ന സന്ദർഭമാണ് രോഗത്തിന്റെ അവസ്ഥ എന്നുള്ളത്. പക്ഷെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അതൊരു അവസരമാണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത തിന്മകളൊക്കെ നമ്മൾ തൗബ ചെയ്ത് അതുപോലെ അല്ലാഹുവിലേക്ക് മഗ്ഫിറത്തിനെ ചോദിച്ച് ഇസ്തിഗ്ഫാർ നടത്തേണ്ട സന്ദർഭമാണ്. റസൂലുള്ള പറഞ്ഞു, യാ അയ്യുഹൻ നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, മഅസൂമായ ഒരു തിന്മയും ചെയ്യാത്ത റസൂലുള്ള പറയാൻ, ഞാൻ ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നുണ്ട് എന്നാൽ. നമ്മൾ എത്ര ദിവസം തവണ ചെയ്യേണ്ടി വരും, നിരന്തരം തിന്മകൾ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം രോഗികൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹു നമ്മൾക്ക് രോഗത്തിൽ നിന്ന് ശിഫ നൽകിയാൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ കാണിക്കണം. പലപ്പോഴും പല രോഗികളും വളരെ പ്രയാസപ്പെട്ട മരിക്കുമെന്ന് ഉറപ്പിച്ച രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ആ സമയത്തൊക്കെ അവൻ കരുതുന്നുണ്ടാവും, ഇനി മാറി വന്നാൽ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ വീണ്ടും അവർ തന്മാടികളായി മാറി. അതാണ് അവസ്ഥ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വളരെ അബദ്ധനാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പോലും പിന്നീടും അവർ അവിടെ മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്ന അവസ്ഥ പാടില്ല. നമ്മൾക്ക് അള്ളാഹു ആ ശിഫ നൽകി കഴിഞ്ഞാൽ സിഹ്ഹത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം എന്ന് പറയുന്ന വല്ലാത്ത നിഅമത്ത്, അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനെ സൽക്കർമ്മം ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. നമുക്ക് അള്ളാഹു ശിഫ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ അംഗമായി സ്തുതിക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശിക്കുന്ന ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യം വരുന്നതിന് മുമ്പ് നീ അഞ്ച് കാര്യം ഉപയോഗപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ശബാബക ഖബ്ല ഹറമിക്, നീ വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ്, നീ വൃദ്ധനാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ്. രോഗമാകുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്ന അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അള്ളാഹു ശിഫ നൽകിയിട്ടുണ്ടെങ്കിൽ, ആരോഗ്യവാന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി ശുക്ർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണാതെ പഠിക്കേണ്ട, നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന. ഇതെല്ലാവരും മനഃപാഠമാക്കണം. റസൂലുള്ള പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വല്ലഹ്വായി വല്ലഅമാലി വല്ലഅജ്വാ. ഈ പ്രാർത്ഥന നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടുള്ള കാര്യമുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്നി, അല്ലാഹു എന്നെ അകറ്റണമേ, മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം. എന്തൊക്കെയാണ് ഇസ്ലാം വൃത്തികെട്ടതായി പഠിപ്പിച്ചത്? ആ വൃത്തികെട്ട സ്വഭാവത്തിൽ അല്ലാഹു എന്നെ അകറ്റണമേ. വല്ലഹ്വാ, മോശപ്പെട്ട ദേഹേച്ഛ, മനസ്സിന്റെ ആഗ്രഹം, അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. വല്ല അമാൽ, വൃത്തികെട്ട പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹു എന്നെ അകറ്റണം. വല്ലജ്വാ, വൃത്തികെട്ട മോശപ്പെട്ട രോഗത്തിൽ നിന്ന്, അസുഖത്തിൽ നിന്ന് എന്നെ അകറ്റണമേ എന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. വൃത്തികെട്ട അസുഖം, മോശപ്പെട്ട അസുഖം എന്നൊക്കെ പറഞ്ഞാൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പോലും മടിയുള്ള അസുഖങ്ങൾ ഉണ്ടാകും. നമുക്കത് പറയാൻ മടിയായിരിക്കും, ലജ്ജയായിരിക്കും, പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് മുൻകരാസികളായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ അള്ളാഹു എന്നെ അകറ്റണം എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണം. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വല്ലഹ്വായി വല്ലഅമാലി വല്ലജ്വാഇ എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്. വൃത്തികെട്ട രോഗങ്ങളിൽ നിന്ന്, മോശപ്പെട്ട രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെ കാക്കണേ എന്ന്, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രത്യേകം അത് പഠിക്കണം. അത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായിട്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ശിഫക്ക് വേണ്ടി, അവർ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അത്തരത്തിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന പല ആളുകളിൽ നിന്ന് അസുഖബാധിതരാണ്. അള്ളാഹു തആല അവർക്ക് സബറും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.